ചുരുങ്ങിയതായ അവസരത്തിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഞാൻ ദൈവവനത്തിലേക്ക് കടക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതിനു മുമ്പ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകാല അല്പസമയം നാം ഒരുമിച്ചായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ മൂത്ത ബ്രദർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുവെ അറിയുവാൻ വേണ്ടി ഇടയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ഒരു പെന്തക്കോസ്ത കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് IPS ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരുവല്ലയിൽ താമസിച്ച് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് പോകുന്നു. സാധാരണ ആൾക്കാർ എന്നെ കാണുമ്പോൾ ആദ്യം ചോദിക്കാറുണ്ട് സ്വന്തം സ്ഥലം എവിടെയാണെന്ന്. അന്നേരം ഞാൻ അവരോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പം താമസിക്കുന്ന കോട്ടയത്ത് അല്ലെങ്കിൽ എപ്പോഴാണ് എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലപ്പേരങ്ങ് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ജനിച്ചു വളർന്നത് ഇരിട്ടി, കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനുശേഷം പിതാവ് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഞാനിപ്പം താമസിക്കുന്ന 16-ാമത്തെ സ്ഥലമാണ്. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് ചോദിക്കുന്ന സമയത്ത് ആ സ്ഥലമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ കാണുമ്പോൾ മറ്റൊരു സ്ഥലമായിരിക്കും. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. ഞങ്ങൾ എവിടെ പോയാലും കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. എനിക്ക് വൈഫ്, മക്കൾ രണ്ട് പേര്, ജഫ, ജമി. ഞങ്ങൾ കോട്ടയത്തുള്ള IPC തിയോളജിക്കൽ സെമിനാരിയിലെ കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ സെമിനാരിയിലെ ഏകദേശം 180 സഹോദരി സോഹന്മാർ ഇന്ത്യയുടെ 10-18 സ്റ്റേറ്റുകൾ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവിടെ പഠിക്കുന്നത്. ആ സ്ഥാപനത്തെയും അതിൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങൾ മക്കൾ 4 പേരാണ്. എൻ്റെ മൂത്ത ബ്രദറാണ് ഏറ്റവും ആവശ്യം ആദ്യം ഇവിടെ വന്നത്. അദ്ദേഹം കുടുംബമായി ഡൽഹിയിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ ഇളയ സഹോദരി റേച്ചൽ, അവർ ഹരിയാനയിൽ കർത്താവിൻ്റെ വേലയിലെ കുടുംബമായി പ്രവർത്തിക്കുന്നു. എൻ്റെ ഇളയ സഹോദരൻ BP ഫിലിപ്പ്, അദ്ദേഹം കേരളത്തിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ പിതാവ് കാണിച്ചതായ മാതൃകയെ പിൻപറ്റുവാൻ, കർത്താവിൻ്റെ വചനവുമായിട്ട് മുൻപോട്ട് പോകുവാൻ ആ ദർശനം ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നു. അവൻ ഞങ്ങളെ വിളിച്ചു, ഈ മഹത്വമേറിയ വേലയിലാക്കി വച്ചിരിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. അല്പസമയം ഒരുമിച്ചുള്ളതായ ചിന്തയ്ക്ക് വേണ്ടി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതൽ 9 വരെയുള്ളതായ വേദവാക്യങ്ങൾ ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് വായിക്കാമല്ലോ. Philippians 4:4-9. നമ്മുടെ കടകളിൽ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപ്പെടുത്തെങ്കിലായിരിക്കുമ്പോൾ നിൻ്റെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കി ഈ ഭൂമിയിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ കർത്താവേ. സകല മഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സാധാരണ ഈ കേരളത്തിൽ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവിടെ ദേവദാസന്മാർ പലപ്പോഴും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ജീവിതം എന്ന് പറയുന്നത് 2 കരച്ചിലിനിടയിലുള്ള ജീവിതമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജീവിതം എന്ന് പറയുന്നത് 2 കരച്ചിലിനിടയിലുള്ള ജീവിതമാണ്. ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ 2 ക്രൈസ് എന്ന് സാധാരണ ഫ്യൂണറൽ സർവീസിൻ്റെ സമയത്ത് ആ ദേവദാസന്മാർ പ്രസംഗിക്കാറുണ്ട്. അവർ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അതിനുശേഷം തൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരുപാട് കരച്ചിലിൻ്റെയും ദുഃഖത്തിൻ്റെയും വേവലാതിയുടെയും അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോകുന്നു. അതിനുശേഷം മരണത്തോടുകൂടെ മാറ്റപ്പെടുമ്പോൾ മറ്റനേകരെ കരയിച്ചുകൊണ്ട് താൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നു. അതുകൊണ്ട് സാധാരണ ദേവദാസന്മാർ പറയാറുണ്ട്, ജീവിതം എന്ന് പറയുന്നത് 2 കരച്ചിലിനിടയിലുള്ളതായ ഒരു കൂട്ടം സമ്മിശ്രമായ കരച്ചിലാണ് എന്ന് പറയാറുണ്ട്. ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻ ബിറ്റ്വീൻ 2 ക്രൈസ് എന്ന് അവർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിതം എന്ന് പറയുന്നത് ഒരു കൂട്ടം കരച്ചിലിൻ്റെ അനുഭവമല്ല, ഒരു കൂട്ടം സന്തോഷത്തിൻ്റെ സമയമാണ്, ഒരു കൂട്ടം ചിരിയുടെ സമയമാണ്, ഒരു കൂട്ടം ആനന്ദത്തിൻ്റെ സമയമാണ്. ദൈവത്തോടുകൂടെ യാത്ര ചെയ്തുകൊണ്ട്, ദൈവത്തോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം സമൃദ്ധിയായി സെലിബ്രേറ്റ് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ അവർ പേഴ്സ്പെക്റ്റീവ്. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മുടെ ജീവിതം സന്തോഷമാണോ ദുഃഖമാണോ എന്ന് നാം തീരുമാനിക്കുവാൻ ഇടയായിത്തീരുന്നത്. പൗലോസിൻ്റെ കാഴ്ചപ്പാടിൽ പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. എനിക്ക് തോന്നുന്നു അമേരിക്കയിലുള്ള ദൈവജനങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയാണ് മെയ് മാസം ഈ ആഴ്ച. ഒരുപാട് വിവാഹത്തിൻ്റെ ആനിവേഴ്സറി, പിള്ളേർ സെലിബ്രേറ്റ് ചെയ്യുന്ന അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയങ്ങൾ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല സന്തോഷത്തിൻ്റെ സമയം. ഇന്ന് 2 കുഞ്ഞുങ്ങളെയും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടപ്പം എല്ലാവരുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കുഞ്ഞ് ഭൂമി ജനിക്കുന്ന സമയത്ത് ആരെങ്കിലും കരയുന്നത് കണ്ടിട്ടുണ്ടോ? ഡു എനിബഡി ക്രൈ വെൻ എ ചൈൽഡ് കം ഇൻ ടു ദ വേൾഡ്? നോബഡി ക്രൈസ് അല്ലേ. അവർക്കെല്ലാം വലിയ സന്തോഷമാണ്. ഒരു കുഞ്ഞ് ഈ ജനിക്കുന്ന സമയമെന്ന് പറയുന്നത് അപ്പന് അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് അങ്കിൾമാർക്ക് ആൻറ്റിമാർക്ക് എന്തൊരു സന്തോഷമാണ്. അതിനുശേഷം ആ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് നല്ല ആനന്ദത്തിൻ്റെ സമയങ്ങൾ ആ കുഞ്ഞിന് തൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂടെയുണ്ട്. അവസാനം എനിക്ക് തോന്നുന്നു ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് മാറ്റപ്പെടുന്ന സമയത്ത് നിത്യമായ സ്വർഗത്തെയും സന്തോഷത്തെയും ഓർത്തുകൊണ്ട് താൻ ചിരിച്ചുകൊണ്ട് പറന്നു പോയ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അനേകർക്ക് സന്തോഷം കൊടുത്ത് വീണ്ടും ഒരുപാട് ആനന്ദത്തിൻ്റെ സമയത്തിൽ ജീവിച്ച് അവസാനം നിത്യതയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പറന്നു പോകുന്ന സമയമാണ് ഒരു ദൈവ പൈതന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സോ ലൈഫ് ഈസ് നോട്ട് എ ബണ്ടിൽ ഓഫ് സോറോസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് എ ടൈം ദാറ്റ് വി വാക്ക് വിത്ത് ദ ലോർഡ് ആൻഡ് വി റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവ പൈതല് കർത്താവിനോട് കൂടെ യാത്ര ചെയ്ത് ആനന്ദത്തിന്റെ സമയമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പെന്തക്കോസ്റ്റ് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണോ അതെയോ നമ്മുടെ കേരള കൾച്ചറിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ചിരി, സന്തോഷം, ആനന്ദം എന്ന് പറയുന്ന ഒന്നും നമുക്ക് അധികം പറ്റിയതാണെന്ന് തോന്നുന്നില്ല അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഭയങ്കര സീരിയസ് മനുഷ്യന്മാരല്ലേ. വി ആർ വെരി സീരിയസ് പീപ്പിൾ ഇവൻ വെൻ വി സിറ്റ് അവർ ഹോം ഇൻ ദ ചർച്ച്. അല്ല മസിലെല്ലാം പിടിച്ച് ഭയങ്കര കാര്യമായിട്ടല്ല നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുകയുള്ളൂ. എന്നാ ചോദിച്ചാൽ പണ്ട് മുതൽ നമ്മൾ കേരളത്തിൽ വളർന്നു വന്ന് നമ്മുടെ കൾച്ചർ അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അധികം ചിരിക്കരുത്, അധികം ഒറ്റത്തി ചിരിക്കരുത്, സന്തോഷിക്കരുത്, ആനന്ദിക്കരുത്. ഇതൊന്നും നമുക്കധികം പറ്റിയതാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഞാൻ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ മക്കൾ നാല് പേരാണ്. ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കര ചിരിയും കളിയും എല്ലാമായിട്ട് ചിരി ഒരുപാട് കൂടുന്ന സമയത്ത് അമ്മച്ചി സ്ഥിരം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഞാൻ ഓർക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ, നിങ്ങളും കേട്ടിട്ടുള്ളതാണ്, അധികം ചിരിക്കരുത്, വൈകിട്ട് കരയാനുള്ള ലക്ഷണമാണെന്ന്. ഏതാ പിള്ളേർ രാവിലെ അധികം സമയം വീട്ടിൽ ഇച്ചിരി സമയം ചിരിച്ചു പോയാൽ ഇച്ചിരി കളിച്ച് രസിച്ച് ആനന്ദമായിട്ടിരുന്നാൽ അതെന്നാ ചെയ്യാനാ, വൈകിട്ട് കരയാനുള്ള ലക്ഷണം. അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ട്. എന്നാണെന്ന് അറിയാവോ, രാവിലെ മുതൽ കരഞ്ഞു വൈകിട്ട് ചിരിക്കാം. ഏതാ അന്നേരം വീട്ടിൽ മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചിരിച്ചു പോയാലാണ് പ്രശ്നം. അതുകൊണ്ടല്ലേ നമ്മൾ പിള്ളേർ ചില സമയത്ത് വീട്ടിൽ ഈ ക്രിക്കറ്റും ഫുട്ബോളും വോളിബോളും എല്ലാം ചിലപ്പം ബെഡ്റൂമിൽ ബെഡിൻ്റെ മേളിൽ തന്നെ ഭയങ്കര കളിയും ചിരിയും മേളവും ചിലപ്പം ടി വി എല്ലാം കണ്ട് ഭയങ്കര ആഘോഷമാകുമ്പം അപ്പം തന്നെ ഇരിപ്പുണ്ട്. എന്നാ ഈ പിള്ളേർ ഒച്ച അങ്ങോട്ട് കൂടി വരുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് ആദ്യത്തെ വാണിംഗ് കൊടുക്കും, എന്തുവാ ഏട്ടാ എന്നുള്ളൊരു വിളി കേൾക്കാൻ നേരത്ത് പാവം പയ്യൻ പേടിച്ച് അനങ്ങാതെ അഞ്ച് മിനിറ്റ് ഞെട്ടിയിരിക്കും. പാവം കൊച്ചിൻ്റെ സ്വഭാവമല്ലേ, അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവൻ എന്നാ ചെയ്യും, പിന്നെ ഞാൻ പണ്ടത്തേതുപോലെയാകും. ഒരു ഒന്ന് രണ്ട് വാണിങ് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അച്ഛൻ എഴുന്നേറ്റ് വന്ന് എന്നാ ചെയ്യും, ഒരൊറ്റ കീറ് വെച്ച് കൊടുക്കും, ഒരൊറ്റ പൊട്ടീര് വെച്ച് കൊടുക്കും. പയ്യൻ എന്നാ ചെയ്യും, അവൻ വാ വിട്ട് കരയും, വീടിലെല്ലാം കംപ്ലീറ്റ് സൈലൻറ്റ്. ഏതാ ഇത് പറയാ വീട്ടിൽ ചിരിയുടെയും സന്തോഷത്തിൻ്റെയും ഒച്ച നിറഞ്ഞു നിന്നപ്പോൾ അത് ശരിയായല്ല, കരഞ്ഞോ കുഴപ്പമില്ല. ഏതാ നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യുവാനോ ആനന്ദിക്കുവാനോ പറ്റുവാൻ വേണ്ടി കഴിയുന്ന കൾച്ചറല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന ആ ഒരു ചിത്രമാണ്. കേരളത്തിലെ ഇന്ത്യയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ സിറ്റികളിൽ കൂടെ പോകുന്ന സമയത്ത് ഒരുപാട് ദൈവങ്ങൾ ഇരിപ്പുണ്ട്. എന്നാ സൈസുള്ള ദൈവങ്ങളാണ്, ചിരിച്ചോണ്ടിരിക്കുന്നതാണോ, വളരെ ക്രൂരന്മാരായ കണ്ണുരുട്ടിക്കൊണ്ട് പല്ല് വിറക്കിക്കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ദൈവം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരനായ ദുഷ്ടനായ എന്നെ കടിച്ചു കീറാനിരിക്കുന്ന ഒരു ദുഷ്ടനായ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്കും കിട്ടിയേക്കുന്നത് ദൈവസന്നിധി വരാൻ നേരത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് പേടിച്ച് വിറച്ച് അനങ്ങാനും വയ്യ തിരിയാനും വയ്യ എന്നെ കടിച്ചു കീറുന്ന ഒരു ദുഷ്ടനായ ദൈവത്തിന് മുമ്പിൽ പേടിച്ചിരിക്കുന്ന പ്രകൃതിയാണ്. പണ്ടൊരു പയ്യൻ സൺഡേ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയി. അവനിങ്ങനെ സൺഡേ സ്കൂളിൽ പഠിച്ച് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ടീച്ചർ വളരെ കാര്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ച് അവസാനത്തെ ക്ലാസ് വന്നപ്പം ടീച്ചർ ആ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു, ആ യേശുവിൻ്റെ ക്രൂശീകരണവും അതിൻ്റെ എല്ലാ കാര്യവും വന്നപ്പോൾ അവസാനം പറഞ്ഞു, ആ ദുഷ്ടന്മാരായ ആ പടയാളികൾ യേശുവിനെ വളരെ ക്രൂരമായിട്ട് കാൽവറിയിൽ ക്രൂശിച്ച് കൊന്നെന്ന് പറഞ്ഞു. ഇത് കേട്ട പയ്യൻ എന്നാ പറഞ്ഞെന്നറിയോ, അയാൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു. ഏതാ ടീച്ചർ വളരെ സീരിയസ് ആയിട്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ക്ലൈമാക്സ് വന്നപ്പം ടീച്ചർ ഭയങ്കര സെൻസേഷനായിട്ട് ഇമോഷനായിട്ട് സീരിയസ് ആയിട്ട് യേശുവിൻ്റെ കാൽവറിയിലെ വേദന അങ്ങ് പറയുക. അത് കേട്ട പയ്യൻ ഉടനെ പറയുക, പുള്ളിക്ക് അങ്ങനെ തന്നെ പറഞ്ഞു വന്ന്. എന്നാ പറ്റിയെന്നറിയാവോ, ഈ പുള്ളി വീട്ടിലെ കൊച്ചു പയ്യൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അവൻ ഏത് സമയത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും അപ്പനും അമ്മയെ പേടിപ്പിക്കും. എന്നാ പറഞ്ഞതാണെന്നറിയാവോ, യേശു കാണുന്നുണ്ട്, യേശു നോക്കുന്നുണ്ട്, യേശു അത് ചെയ്യും ഇത് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇവൻ ചെറുപ്പം മുതൽ വീട്ടിൽ വളർന്നപ്പം കാണുന്നത് എനിക്ക് അങ്ങോട്ട് തിരിയാൻ വയ്യ, യേശു പടിയും പിടിച്ചോണ്ട് അവിടെ ഇരിക്കുക, എനിക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റിയാല യേശു അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ പയ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ, ഏത് സൈഡിലേക്ക് നോക്കിയാലും ഒരു ദുഷ്ടനാ യേശു അവിടെ ഇരിപ്പുണ്ട്. അവസാനം അയാളെ ക്രൂശെന്ന് കേട്ടപ്പം പയ്യന് സന്തോഷമായി, അയാൾക്ക് അങ്ങനെ തന്നെ വരണമെന്ന്. ഏതാ നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ഞാൻ നല്ല വസ്ത്രമിടുന്ന ദൈവത്തിന് ഇഷ്ടമല്ല, നല്ല വീട്ടിൽ താമസിക്കുന്ന തമ്പുരാനെ സൂചിക്കുകയല്ല, നല്ല വാഹനത്തെ യാത്ര ചെയ്യുക പുള്ളിക്ക് അങ്ങോട്ട് ശരിയായാല, ഞാനിങ്ങനെ ചത്ത് ചതഞ്ഞ് ഇല്ലാതെ നശിച്ച് ഒന്നുമില്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ തമ്പുരാനല്ല വലിയ സന്തോഷമാണ്. ഞാൻ ഇച്ചിരി നന്നായി പോയി എന്നാ ചെയ്യാല, ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ദൈവസന്നിധാനത്തിൽ വരുന്ന സമയത്തും നമുക്ക് ആ ദൈവത്തിന് മുമ്പിൽ തുള്ളിച്ചാടി ചിരിച്ചോണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പറ്റുമോ? ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളിരുന്ന് പാടുന്ന പാട്ടുകളൊക്കെ എത്ര നല്ല പാട്ടാണ് പാടുന്നതെന്ന് അറിയാവോ? Some of the worship songs are wonderful songs. പക്ഷേ ഈ പാടുന്ന സമയത്ത് പാടുന്നവരുടെ മുഖത്ത് വല്ലപ്പോഴും നോക്കണം, എപ്പോഴൊന്നും വേണ്ട, വല്ലപ്പോഴും നോക്കണം. ഈ പാടുന്നയാളും ഈ പാട്ടും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ചിലപ്പോൾ നമ്മൾ പാടാറുള്ള പാട്ടാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. ഓ ഭയങ്കര പാട്ടാ, ഏതാ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായക എന്നാ പാടുന്നത്. പക്ഷേ ആ പാടുന്ന സമയത്ത് പാടുന്നവരുടെ മുഖത്തും നോക്കി, എങ്ങനെയാ? എന്തോ വലിയ ഭാരമെടുത്ത പോലെ ഒരു വിധത്തിൽ എൻ്റെ ദൈവമേ പേടിച്ച് പറിച്ച് മസലും പിടിച്ച് ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലറിയാ ഈ പാട്ടുമായിട്ട് വല്ല ബന്ധമുണ്ടോ. പാടുന്ന പാട്ടെന്ന ക്രിസ്തീയ ജീവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാ, ദൈവമക്കൾക്ക് ആനന്ദത്തിൻ്റെ സമയമാ. ദൈവമക്കളെ അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് കരഞ്ഞ് ഒരുവിധം നശിച്ച രീതിയിൽ പോകുവാനുള്ള ജീവിതമല്ല, ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവത്തോടുകൂടെ യാത്ര ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ് ദൈവവേദന്റെ ക്രിസ്തീയ ജീവിതം. പ്രൈസലോം. 118-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. എനിക്ക് നിന്ന് ഒന്ന് രണ്ട് അമ്മച്ചവരൊക്കെ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞ ഒരു വാക്യം തന്നെയാണ്. ഏതാ 118-ാമത്തെ സങ്കീർത്തനം 24. മിക്കവാറും നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ ഭാഷമാർ ഞായറാഴ്ച വായിക്കുന്ന ഒരു വാക്യമാണ്. ഏതാ? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക. ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, ഇതേ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്? വാട്ട് ഇസ് ദ ഡേ ദാറ്റ് ഹീസ് ടോക്കിംഗ് അബൌട്ട്? എനിക്ക് തോന്നുന്നു ആകെ നമ്മൾ ഈ വാക്യം വായിച്ചു കേൾക്കുന്ന ഞായറാഴ്ച സഭായോഗത്തിൽ വന്ന് പാർശ്വ സങ്കീർത്തനമായിട്ട് പ്രബോധിപ്പിക്കുന്ന സമയത്താണ്, പിന്നെയുള്ള ദിവസങ്ങൾ തിരക്കല്ലേ, ബൈബിൾ വായിക്കാൻ നമുക്ക് നേരമല്ലോ. അന്നേരം മിക്കവാറും പണ്ട് മുതൽ ഒരു ചിന്തയുണ്ട്, ഞായറാഴ്ച എന്ന് പറയുന്നത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഞായറാഴ്ച എന്നാ ചെയ്തു? സന്തോഷിച്ച് ആനന്ദിച്ചോ? ബാക്കിയുള്ള തിങ്കളാഴ്ച മുതലോ? ഒരു ദൈവവചന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലൂടെ പോകുമ്പോഴും എല്ലാ ദിവസവും ദൈവവചനം വായിച്ചിട്ട് പറയണം, ദിസ് ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, ഐ വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. മൺഡേ ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, ട്യൂസ്ഡേ രാവിലെ അത് വായിക്കണം, എന്നിട്ട് പറയണം, ട്യൂസ്ഡേ ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, അത് വെനസ്ഡേ തേഴ്സ്ഡേ ഓൾ ത്രൂ ദ ഡേയ്സ് യു ഷുഡ് റീഡ് ആൻഡ് സേ എവരി ഡേ ഈസ് ദ ഡേ ദ ലോർഡ് ഹാസ് മെയ്ഡ്, ഐ വിൽ റിജോയ്സ് ആൻഡ് ഐ വിൽ ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവവചന ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയുടെ ഉല്ലാസത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങളാക്കി തീർക്കണം. പ്രൈസ് ദ ലോർഡ്. പക്ഷെ നോക്കിക്ക, പൗലോസ് ഈ ലേഖനം എവിടെ നിന്ന് എഴുതുന്നത്? ഫ്രം വേർ ഈസ് ഹി റൈറ്റിംഗ് ദ ലെറ്റർ? ഒന്നാമത് എ സി റൂമിലിരുന്ന് എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുന്ന സമയത്ത് എല്ലാ സൗകര്യമുള്ള ചുറ്റുപാടിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്? അല്ല, പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടവനായി ആ ഇരുട്ടറയിൽ സഹോദരന്മാരിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ടവനായി ഏകനായിരിക്കുന്ന സമയത്ത് അവിടെ കിടന്നുകൊണ്ട് പറയുക, എന്തോ പറയുന്നത്, 1:12 ഫിലിപ്പിയർ 1:12 എന്തോ വായിക്കുന്നത്, സഹോദരന്മാര് ആ വായിച്ചോ ആ കണ്ടിന്യൂ. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ നോക്കിക്ക, പൗലോസ് അവിടെ പറയുന്നത് താൻ കാരാഗ്രഹത്തിൽ കിടന്ന് ഇത്രമാത്രം വേദന അനുഭവിക്കുന്ന സമയത്ത് പൗലോസ് പറയുന്ന, സഹോദരന്മാരെ എനിക്ക് സംഭവിച്ചത് മുഴുവൻ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നു. റോമൻ പട്ടാളത്തിൽ എല്ലാവരും സുവിശേഷം കേൾക്കാൻ എൻ്റെ ചങ്ങല കാരണമായി തീർന്നു. എൻ്റെ കൂട്ട സഹോദരന്മാർ എൻ്റെ കാരാഗ്രഹ വാസം മുഖാന്തരം നല്ല ധൈര്യത്തോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കാരാഗ്രഹ ജീവിതം എൻ്റെ സഹോദരന്മാർക്ക് ബലമായി തീർന്നു, അതിലാണ് എൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. പ്രൈസലോ. തനിക്കെന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, അതിനോടുള്ള തൻ്റെ തിരിച്ചുള്ള പ്രതികരണമാണ് തൻ്റെ സന്തോഷത്തെ നിലനിർത്തുന്നത്. എന്തും ജീവിതത്തിൽ സംഭവിക്കട്ടെ, പക്ഷേ അതിനോട് നാം എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ആനന്ദം നിലനിൽക്കുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീടുകളിൽ വല്ല നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുക്കള പണിയെടുക്കാൻ പോകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എവിടെയെങ്കിലും തല ശരിക്കൊന്ന് മുട്ടി, ശരിക്ക് വേദനയെടുത്തു, അൺഎക്സ്പെക്റ്റ് ആയിട്ട് ശരിക്ക് വേദനയെടുത്തു, ഉടനെ നമ്മൾ എന്നാ പറയും? ഉടനെ നമ്മൾ എന്നാ പറയും? ശരിക്ക് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും തല ശരിക്ക് വേദനയെടുത്ത സമയത്ത് ചിലരുടെ സ്വഭാവമാണെങ്കിൽ അന്നത്തെ ആ ദിവസം മുഴുവൻ മുടിഞ്ഞു പിന്നെ ഏതാ ആ വേദന അങ്ങോട്ട് കയറുന്ന സമയത്ത് ചില അച്ഛന്മാരുടെ കാര്യം പറയാൻ വേണ്ടി പറ്റിയല്ലേ, ചിലപ്പോൾ അത് തലയങ്ങോട്ട് വേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതിനെ മുഴുവൻ അന്ന് വഴക്കാം. ഭാര്യ മുമ്പിൽ നിന്ന് മാറി നിൽക്കുക അന്നത്തെ ദിവസം നല്ലത്, പിള്ളേർ അടുത്തങ്ങ് വരാതിരിക്കാൻ നല്ലത്, വല്ല പട്ടിയ പൂച്ച മുമ്പിൽ അതിനിട്ട് ഒരു തൊഴിൽ കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അന്ന് കാണുന്നവരോട് മുഴുവൻ അരിച്ചവാ. കാര്യം എന്നാണെന്നറിയോ, ഈ കിട്ടിയ വേദനയുടെ ഒരു 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 റിയാക്ഷനാണ്. എന്നാൽ മറ്റു ചിലർക്ക് ഇതുപോലത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആദ്യം വായിന്ന് വരുന്ന എന്നാണെന്നറിയോ, ആദ്യം അവർ വായിന്ന് വരുന്ന സ്തോത്രമാണ്, ഹല്ലേലൂയ, സ്തുതിയ. അതെന്നെ വ്യത്യാസം എന്ന് പറയുന്നത്, രണ്ട് സംഭവിച്ചത് ഒരുപോലെ, പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കൂട്ടം ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടെടുത്ത് അതിനെ പ്രാകാനും അതിനോട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് ചെയ്യുന്ന എന്തുവാ, അവിടെയും ദൈവത്തെ സ്തുതിക്കുവാനുള്ള വഴി കണ്ടെത്തിയാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോയാലും അവിടെയെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനിടയായിത്തീരും. പൗലോസിൻ്റെ കാരാഗ്രഹവാസം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നതുകൊണ്ട് പൗലോസ് പറഞ്ഞ, സഹോദരന്മാരെ, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കാരാഗ്രഹ ജീവിതമല്ല, അതിലൂടെ എൻ്റെ സഹോദരന്മാർ വിടുതൽ പ്രാപിച്ചു. ഐ ആം ജസ്റ്റ് ലിവിംഗ് ഫോർ മൈ ബ്രദേഴ്സ്. ദ പർപ്പസ് ഓഫ് ഹിസ് ലിവിംഗ് ദാറ്റ് ഹീസ് ടെല്ലിംഗ്, ഐ ആം നോട്ട് ലിവിംഗ് ഫോർ മൈ സെൽഫ്, ഐ ആം ലിവിംഗ് ഫോർ അതേഴ്സ്. Only when we are able to understand we are created by the Lord, that we are a blessing for others, that is the purpose of God's creation, we will be able to serve the people better. There is the real joy in the heart. Nammude hrudayathinte yatharth santosham ennu parayunnathu deivam nammale srishtichirikkunnathu nam mattullavarkku vendi jeevikkuvan vendi thodangumbolana avadeyanu jeevithathinte aanandam kudikolluvan idayayi theerunnathu. Njan chodikkatte, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നല്ലൊരു ശതമാനം തല്ലുകൊള്ളികളായിരുന്നു എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിലല്ലേ, അപ്പനും അമ്മയും ഇഷ്ടംപോലെ തല്ലിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ. ഈ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ തല്ലുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അവരുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ, താങ്ക് യു വെരി മച്ച്, ഇറ്റ് വാസ് റിയലി ഗുഡ്, ഐ എൻജോയ്ഡ്, യു ഗിവ് മീ വൺ മോർ? ഏതാ നമ്മൾ ചെറുപ്പത്തിൽ കുരുത്തക്കേട് കാണിച്ചിട്ട് പപ്പായും മമ്മിയും നമ്മളെ തല്ലുന്ന സമയത്ത് വടിയും പിടിച്ചുകൊണ്ട് പപ്പായുടെ മുമ്പിൽ നിൽക്കുക, ഈ തല്ല് കിട്ടിയ നല്ല വേദന എടുക്കുന്ന സമയത്ത് നമ്മൾ ഉടനെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച്, വളരെ നന്നായിരുന്നു, താങ്ക് യു, ഒന്നും കൂടെ തന്നേ എന്നാലും പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് അയ്യോ അരിശം അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക, മനസ്സിൻ്റെ അകത്ത് ഒന്നും പറയാൻ വേണ്ടി പറ്റുമല്ലോ, അകത്ത് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതുപോലൊരു ഏതാ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ അന്ന് അന്ന് നമ്മളൊന്നിരിക്കലും ഒരിക്കലും തിരിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ പപ്പ എത്ര നല്ലതായിരുന്നു, താങ്ക് യു, നന്നായിരുന്നു, ഒന്നും കൂടെ തന്നെ, നമ്മളാരും പറയാല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങളെല്ലാം കുടുംബമായി, മക്കളായി, കൊച്ചുമക്കളായി, വല്യപ്പച്ചനും വല്യമ്മച്ചൊക്കെ ആയി, ഇപ്പം നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് തിരിച്ചു നിന്നിട്ട് പറയും, എന്തുമായിരുന്നു അന്ന് എൻ്റെ അപ്പനെന്നെ തല്ലിയത്, എൻ്റെ മാതാവിനെ ശിക്ഷിച്ചത്, അന്ന് അവരെന്നെ നടത്തിയത്, അവരെന്നെ കൊണ്ടുവന്നത് എല്ലാം നല്ലതായിരുന്നെന്ന് ഇന്ന് സാക്ഷ്യം പറയും. അന്ന് നമ്മളത് പറയുമോ? അന്ന് പറയല. പക്ഷേ ഇന്ന് നാം തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, അവരെനിക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദോഷമായിട്ട് ദൈവം എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മയായിട്ട് ദൈവം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കഴിഞ്ഞ കാലത്ത് ദീർഘവർഷങ്ങളിലൂടെ നാം തിരിഞ്ഞു പോയാൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയ സമയത്ത് അന്ന് എന്തെങ്കിലും നമുക്ക് ദൈവത്തോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്ന് താങ്ക് യു എന്ന്. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എന്നെ ശിക്ഷിക്കുന്നു, എൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ ഗുണത്തിന് വേണ്ടി, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, എന്നെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ വേണ്ടി എൻ്റെ ദൈവം ചെയ്യുന്നത് മുഴുവൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇഫ് യു ആർ ഏബിൾ ടു നോ വൈ ദ ലോർഡ് ഈസ് അലവിംഗ് അസ് ടു ഗോ ത്രൂ സം ഓഫ് ദ സ്ട്രഗിൾ, വി വിൽ ബി ഏബിൾ ടു സീ ദ ഫ്യൂച്ചർ ആൻഡ് ജസ്റ്റ് താങ്ക് യു ലോർഡ്, ഐ ലവ് ഹിം, ഐ കാൻ ജസ്റ്റ് ഫോളോ യു. അവർക്ക് നന്ദിയോടെ ദൈവത്തെ സേവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി കഴിയും. ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ഥിരമുള്ള ഒരു പരിപാടിയുണ്ട്, നിങ്ങൾ കാണിച്ച കാര്യം ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വലിയ നിഴൽ കാണുമല്ലോ അല്ലേ, അപ്പോൾ ഷാഡോ ഈ സെഷൻ ഇത്. നമ്മൾ സാധാരണ സ്കൂളിൽ പോകുന്ന എങ്ങനെ ആ സമയത്ത് പോകുന്ന സമയത്ത് അന്നൊക്കെ ഞങ്ങൾ നടന്നാണ് പോകുന്നത്, പോകുന്ന സമയത്ത് ചാടിച്ചാടിയാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഈ നിഴലിൻ്റെ തലയിലൊന്ന് ചവിട്ടാൻ വേണ്ടിയുള്ള ശ്രമം. നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഏതാ ഈ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു നിഴൽ കാണും, അന്നേരം ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നിടം വരെ ചാട്ടവ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ചാട്ടത്തിന് അതിൻ്റെ നിഴലിൻ്റെ തലയിൽ ഒന്ന് ചവിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് ചവിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ പിടിച്ചടക്കി എന്നുള്ളൊരു ആവേശമാണ്. ഏതാ എന്തെല്ലാമോ ഞാൻ കോൺക്കർ ചെയ്യുന്നുള്ളൊരു ഒരു ഒരു ഉന്മേഷം ആ സമയത്ത്. പക്ഷെ എന്നെ ആക്ച്വലി സംഭവിക്കുന്നത്, ഞാൻ ഒരു ചാട്ടം ചാടുന്ന സമയത്ത് നെള്ളും എന്നോടുകൂടി ഒരു ചാട്ടം ചാടും, പിന്നെ അടുത്ത സംഭവമാണ്, പിന്നെ എന്നാ ചെയ്യും, അന്നേരം നെള്ളു പിന്നെയും ചാടും. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്കൂളിലെത്തുന്നിടം വരെ എത്ര ചാടിയാലും 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 എന്നാ ചെയ്യല, എനിക്കതിനെ പിടിച്ചടക്കാൻ വേണ്ടി പറ്റിയാല, അവസാനം അയ്യോ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ മാത്രമാണ്. എന്നാൽ തിരിച്ചതിനൊരു പ്രതികരണം, ഒരു ഒരു പ്രതിവിധി ഉണ്ട്. എന്താണെന്നറിയാമോ, അതിനെ വിട്ടിട്ട് പുറകോട്ടൊന്ന് തിരിച്ചോടിയാൽ എന്ത് ചെയ്യാം, ആ നെല്ല് നമ്മുടെ പുറകെ വരുന്നേ കാണാൻ വേണ്ടി സാധിക്കും. എന്തുമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം എടുത്ത് കളയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആനന്ദിക്കുവാൻ വേണ്ടി ദൈവം തന്ന സമയത്ത് അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയാത്തത് ഈ മായയായ നശ്വരമായ ചില ഷാഡോയുടെ പിന്നാലെ നാം പോകുന്തോറും ഒരിക്കലും അതിനെ പിടിച്ചടക്കുവാൻ കഴിയാതെ അത് പിന്നെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാണ് സംഭവിക്കുന്നത്? സാധാരണ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പദ്യമുണ്ട്, പത്ത് കിട്ടുകൾ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആശയാലുള്ള പാശം അതിൽ നിന്ന് കൈവിടാതെ കരയേറുന്നു മേൽക്കുമേൽ. വാട്ട് ഇസ് ദാറ്റ്? വെൻ ഐ ഗെറ്റ് 10 റുപ്പീസ് ഐ വോണ്ട് മേക്ക് ഇറ്റ് 100, വെൻ ഐ ഗെറ്റ് 100 ഐ വോണ്ട് മേക്ക് ഇറ്റ് 1000, വെൻ ഐ ഗെറ്റ് 1000 10,000 ആൻഡ് ദ ഡിസയർ ഗോസ് ഓൺ, ഐ ആം നെവർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്. പാട്ടുകാരൻ എന്തുമാണ് പറയുന്നത്? ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരിക്കലും ഇല്ലായ്മ ഓർത്ത് വിഷമിക്കേണ്ടി വരത്തില്ല. അവർ പ്രോബ്ലം മെനി ഓഫ് ദ ടൈം ഇൻ ദ ക്രിസ്ത്യൻ ലിവിംഗ് ഈസ് നോട്ട് വാട്ട് വി ഹാവ് ബട്ട് വാട്ട് വി ഡോണ്ട് ഹാവ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എടുത്തു കളയുന്നത് നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, നമുക്ക് എന്ത് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ചിലപ്പം പറയാറുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ നല്ലൊരു വാഹനം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്നാണെന്നറിയാവോ, എൻ്റെ കൂട്ടുകാരൻ എന്നെക്കാളും നല്ലൊരു ഗ്രേഡ് കൂടി കാർ അടുത്ത സമയത്ത് വാങ്ങിച്ചു. എൻ്റെ സന്തോഷം മുഴുവൻ പോയി. ആ കാർ കിട്ടിയപ്പം വലിയ സന്തോഷമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ എന്നെക്കാളും ഒരു ഇച്ചിരി ഗ്രേഡ് കൂടിയപ്പോൾ എൻ്റെ സന്തോഷം മുഴുവൻ പോയി. ഇവിടെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കര മിടുക്കന്മാർ പിള്ളേരല്ലേ, പഠിക്കാൻ ഭയങ്കര മിടുക്കന്മാർ പിള്ളേരാണ്. ഈ പിള്ളേർ പഠിച്ച് ചിലപ്പം 90, 91, 92, 93 ഒക്കെ മാർക്ക് ചിലപ്പം വാങ്ങിക്കും, നല്ല ഗ്രേഡ് വാങ്ങിക്കാൻ നേരത്തെ എന്തൊരു സന്തോഷമാണെന്ന്. ഈ പിള്ളേര് ഭയങ്കര സന്തോഷം, ഐ ഗോട്ട് എ ഹൈ മാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാൻ നേരത്തുണ്ട്, അടുത്തിരിക്കുന്ന കൂട്ടുകാരന് ഒരു മാർക്കും കൂടുതൽ കൂടുതൽ കിട്ടി. മക്കൾക്ക് എന്നാ പറ്റും ഉടനെ? ദ ഹോൾ ജോയ് ഹാസ് ഗോൺ. എന്ത് പറ്റി? ആ കുഞ്ഞ് ഭയങ്കര മുട്ടുക്കനാണ്, നല്ല മാർക്ക്, ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. മറ്റു പലരും സീറോ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവൻ മുട്ടുക്കനായിട്ട് ഹൈ റാങ്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ, തനിക്കുള്ളതല്ല പ്രശ്നമെന്ന് പറയുന്നത്, മറ്റുള്ളവൻ എന്തുണ്ടെന്നുള്ള തൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സമാധാനം എടുത്തു കളയുന്നത് ഇറ്റ് ഈസ് നോട്ട് വാട്ട് വി ഹാവ്, വെരി ഓഫ്റ്റൺ വി ക്രൈ തിങ്കിങ് അബൌട്ട് വാട്ട് അതേഴ്സ് ഹാവ്. പാട്ടുകാരൻ അതല്ലേ പറയുന്നത്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, name them one by one and it will surprise you what the Lord has done for you. Praise the Lord. Deva namukku vendi cheda nanmagalu oronno oronna irunnu chindichu dhyanikkuvan kazhinjal orikkalum nirasha varada vannam avante anugrahangal ethrayo valudana. Comparison is a dangerous problem in the Christian living where the joy is taken away. Christiya jeevithathinte aanandam eduthu kalayunnathu palappalum mattullavarumayi nam tharamayappeduthumbol santhosham illatha oru jeevithamayi palappalum pogarundu. Pakshe enduvaanu cheyyendathu? നമ്മുടെ നന്മയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഇടിയായിത്തീരണം. പ്രൈസ് ദ ലോർഡ്. ഇടുക്കിയിൽ ആദ്യമായിട്ടൊരു ഒരു ബസ് ഓടിയ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആദ്യം ട്രെയിനിൽ കയറിയ ദിവസം എന്നാണെന്നല്ലേ? ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയ ദിവസം എന്തൊരു സന്തോഷമായിരുന്നു. ആദ്യം പ്ലെയിനിൽ കയറിയ ദിവസം ഓർക്കുന്നില്ല, എന്തൊരു ആനന്ദമായിരുന്നു. ഇപ്പം അതൊക്കെ മറന്നുപോയി, അമേരിക്ക ഒന്ന് ഒരുപാട് കാലം ജീവിച്ചില്ലേ. ഈ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടൊരു ബസ് ഓടുക, ബസ് ഓടുന്ന സമയത്ത് ഈ വല്യമ്മച്ചി കേട്ടിട്ടുണ്ട് അവരുടെ നാട്ടിൽ കൂടെ ബസ് വന്നിട്ടുണ്ടെന്ന്. അന്നേരം അമ്മച്ചിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, ഈ ബസ്സിലൊന്ന് കയറി യാത്ര ചെയ്യണം. ഒരുപാട് പേര് ഒരുപാട് കഥകൾ പറഞ്ഞു, വണ്ടിയെ കയറുന്നത്, അത് ഉരുളുന്നത്, ഈ കാഴ്ചകൾ കാണുന്നത്, എന്തോ ഒരു ഭയങ്കര പ്രതീതിയായിട്ട് അമ്മച്ചിക്ക് തോന്നി. ചാകുന്നതിന് മുമ്പുള്ള വലിയൊരു ആഗ്രഹമാണ് ഈ വണ്ടിയിലൊന്ന് കയറണമെന്ന്. അവസാനം മക്കളും വിചാരിച്ച അമ്മച്ചിയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, നടത്തി കൊടുത്തേക്കാം. എന്ത് ചെയ്യുക, ഒരുപാട് കിലോമീറ്റർ നടന്ന് അവസാനം ബസ് സ്റ്റാൻഡിൽ ചെന്ന് മണിക്കൂറുകൾ കാത്തിരുന്ന് ഈ വണ്ടിയിൽ ഒരുവിധം കയറി പിടിച്ചു. ആദ്യം അമ്മച്ചിക്ക് വണ്ടിയൊന്ന് കാണണമായിരുന്നു, അത് കണ്ടു. വണ്ടിയൊന്ന് കയറണമായിരുന്നു, ആ ആഗ്രഹം സാധിച്ചു. ഈ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി. എന്തുവാണെന്നറിയാവോ, ഇനി ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടണം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഇനി എല്ലാവരോടും വഴക്കാം, ആ വണ്ടിയെ നിൽക്കുന്ന സകല മനുഷ്യരോടും വഴക്കാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി. അവരെ പുഷ് ചെയ്യുന്നു, അവരെ പുള്ളി ചെയ്യുന്നു, വഴക്കുണ്ടാക്കുന്നു. അവസാനം അമ്മച്ചിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടി. ഈ സീറ്റ് കിട്ടിയ സമയത്ത് ബെല്ല് പഠിച്ചു, അമ്മച്ചിക്ക് ഇറങ്ങേണ്ട സ്ഥലവുമായി. അവസാനം യാത്രയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അവസാനം അമ്മച്ചി ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പൊന്നാര മോനെ, ഈ യാത്ര ഇത്രയും ചെറുതായിരുന്നെന്ന് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വഴക്ക് ബസ്സേ വെച്ച് ഉണ്ടാക്കുകയല്ലായിരുന്നു. If I knew the journey was such a short journey, I should not have made all this chaos in the bus. എന്തുവാണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കി. Only when we know our life is 70-80 years is the maximum. ഈ ഭൂമിയിൽ നിത്യതയോളം നാം ജീവിക്കാൻ പോകുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതം ഒരു ചെറിയ ജീവിതമാണ്. ഇതെന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് ചൈതന്യം കൊടുക്കുവാൻ. When we start living for others, there is a greater joy in our heart that we lived for others. Praise the Lord. തിരുവല്ലയിലെ ഡോക്ടർ ജോ ഷാമുവൽ എന്ന് പറയുന്നതായ ഒരു ദൈവദാസനുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ മിക്കവാറും അദ്ദേഹത്തെ കുറിച്ച് കേട്ട് കാണുമായിരിക്കും. ഈ ദൈവദാസന് തൻ്റെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം അച്ചീവ് ചെയ്തു. ഹി വാസ് എ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഇൻ അമേരിക്ക. താൻ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും നല്ല പൊസിഷൻ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെ താൻ കടന്നുപോയി. തനിക്ക് രണ്ടാം മക്കളാണുള്ളത്. മൂത്ത മോന് 35 വയസ്സുള്ള സമയത്ത് മരിച്ചു. രണ്ടാമത്തെ മകന് 27 വയസ്സുള്ള സമയത്ത് മരിക്കുന്നു. ഈ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായ സമയം മുതൽ ഈ ഒരു വളർച്ചയെത്താത്ത ലോകത്തിലാകെ 7 പേർക്ക് മാത്രമുള്ള വളരെ റെയറായിട്ടുള്ളൊരു സിഗ്നസ് ആണ് ആ കുഞ്ഞുങ്ങൾക്ക് പിടിച്ചത്. വളരെ വളർച്ചയില്ലാത്ത ബെഡിൽ മാത്രം കിടക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അവസാനം ഏത് സമയത്തും മരിക്കാമെന്നുള്ള രീതിയിൽ ഈ പിതാവും മാതാവും ഈ കുഞ്ഞുങ്ങളെ നോക്കി 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 ദീർഘ വർഷങ്ങൾ ഈ പിതാവും മാതാവും ആ കുഞ്ഞുങ്ങളെ നോക്കി. അവസാനം മൂത്ത മോന് 35 വയസ്സിലും രണ്ടാമത്തെ മോന് 27 വയസ്സിലും മരിച്ചു. ആ സമയത്താണ് തൻ്റെ ഭാര്യയും രോഗിയായിട്ട് മരിക്കുന്നത്. ഈ സമയത്ത് ഇത്രമാത്രം പ്രതിസന്ധിയിലൂടെ ദൈവദാസം കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം മിക്കവാറും തിരുവല്ല ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി വരും. അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത്, അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത്, പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ദർ ഇസ് എ ഗ്രേറ്റർ ജോ ഇൻ ഹിസ് ഫേസ്. തൻ്റെ മുഖത്ത് വളരെ സന്തോഷമാണ്. അദ്ദേഹം സ്ഥിരം എടുത്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് അറിയാവോ? ഐ ഡിസൈഡഡ് ടു ബി ഹാപ്പി ഇൻ ദ ലോർഡ്. ഐ ചോസ് ടു ബി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എത്രമാത്രം പ്രതിസന്ധിയിൽ രണ്ട് കുഞ്ഞുങ്ങളും മരിക്കാം, ഏത് സമയത്തും മരിക്കാമെന്നുള്ള രീതിയിൽ കിടക്കുകയാണ്. ഭാര്യ രോഗിയായി അവിടെ കിടക്കുന്നു. ഇത്രയും നൂറുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദൈവദാസം പറയുന്നത്, ഐ ഡിസൈഡഡ് ടു ബി ഹാപ്പി ഇൻ ദ ലോർഡ്. Nobody can take away the joy in our heart unless and until we permit it. Nammude anubhavam koodathe devan nammude hrudayathil thannirikkunna santhosham eduthu kalayvan aarkkum saadhikkathilla. Devan nammale kurichu aagrahikkunnathu samardhiyaya jeevithathinte udamakalayi ee bhoomiyil devathodu kooda yathra cheythukondu samardhiyaya anugraham anubhavikkuvan vendiyaanu. Adinu vendi onnamathu Paulos parayunnathu, you select to be happy in the Lord. അത് മറ്റാർക്കും നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കത്തില്ല. സാഹചര്യം എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും ഇറ്റ് ഷുഡ് ബി മൈ പേഴ്സണൽ ഡിസിഷൻ. ഐ വർക്ക് വിത്ത് ദ ലോർഡ് ആൻഡ് ഐ ബി ഹാപ്പി ഇൻ ദ ലോർഡ് ഓൾവേസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ മൈ സർക്കംസ്റ്റാൻസസ്. രണ്ടാമത്തെ കാര്യം നോക്കിയാട്ട്, അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചാട്ട്, സമൃദ്ധിയായ ജീവിതത്തിന് വേണ്ടി രണ്ടാമത് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ലെറ്റ് യുവർ ജെന്റിൽനെസ് ബി എവിഡന്റ് ടു ഓൾ. എന്തോ സൗമ്യത എന്ന് പറഞ്ഞാൽ, വാട്ട് ഇസ് ജെന്റിൽനെസ്? സൗമ്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈവൻ വെൻ ദ പീപ്പിൾ അറ്റാക്കസ്, നമ്മളെ ജനം നമ്മെ അറ്റാക്ക് ചെയ്യുമ്പോൾ, നമ്മളെ നിന്ദിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, നമുക്ക് ദോഷം ചെയ്യുമ്പോൾ, അതിനെ തിരിച്ച് പ്രതികരിക്കുവാനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ട്. പക്ഷേ എന്ത് ചെയ്യാണ്? വി ഡിസൈഡ് നോട്ട് ടു റിറ്റാലിയേറ്റ്. വി ഡിസൈഡ് നോട്ട് ടു റിവെഞ്ച്. തിരിച്ചൊന്നും പ്രതികരിക്കാതിരിക്കുവാൻ, തിരിച്ചൊന്നും ചെയ്യാതെ വണ്ണം ദൈവകരങ്ങളിലേക്ക് മുഴുവൻ വിട്ടുകൊടുക്കുന്ന ആത്മീക കഴിവാണ് സൗമ്യത എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, നമ്മുടെ ജീവിതം സമൃദ്ധമാകണമെങ്കിൽ ഒന്ന്, കർത്താവിനോടുകൂടെ ആനന്ദിക്കാൻ നാം സമയം കണ്ടെത്തണം. രണ്ട്, സൗമ്യതയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരാകണം. സമയം മുൻപോട്ട് പോകുന്നല്ലോ. വായിച്ചാട്ട് അടുത്ത വാക്യം, ആറാമത്തെ വാക്യം. Praise the Lord. The third reason Apostle Paul says, ഏതാ മൂന്നാമത്തെ കാര്യം പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. Don't be anxious about എനിത്തിങ്. പകരം എന്ത് ചെയ്യണം? ബട്ട് ഇൻ എവറിത്തിങ് ബൈ പ്രേയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗോഡ്. നിങ്ങളെ വിചാരപ്പെടുത്തുന്ന ഏത് പ്രതിസന്ധി വരുമ്പോൾ അതിന് മറുപടി എന്ന് പറയുന്നത് ദൈവകരങ്ങളിലേക്ക് വിഷയം കൊടുക്കുക. എനിക്ക് തോന്നുന്നു, വൺ ഓഫ് ദ പ്രോബ്ലം ദാറ്റ് വി ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ഈസ് അവർ ആങ്സൈറ്റീസ്. അല്ലേ? വി ആർ സോ മച്ച് വറീഡ്. ഏതിനാ? ഉള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും. ഇനി 1000 ആണ്ട് കഴിഞ്ഞ് എന്നാ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോഴേ കുത്തിരുന്ന് ആലോചിക്കാൻ ചിന്തിക്കാൻ ചെയ്തുകൊണ്ട് ഇല്ലാത്ത വേദന എല്ലാം വലിച്ച് തലയെ വെച്ചുകൊണ്ടിരിക്കുക. എന്നാ ചെയ്യുന്നത്? കുത്തിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നെ പണ്ട് പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ആ പ്രൊഫസർ പഠിപ്പിക്കുന്ന സമയത്ത് സ്ഥിരം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഹറി വറിയാൻ കറി വിൽ മേക്ക് അൾസർ. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് എന്തുവാ, ഹറി വറി ആൻഡ് കറി വിൽ മേക്ക് അൾസർ. അദ്ദേഹം പറയുന്നത് ഏതാ, ഇങ്ങനെ മനുഷ്യന് ചില സ്വഭാവം ഉണ്ടല്ലോ, ഒരുപാട് തിടുക്കം, ഒരേ കാര്യം ശാന്തമായിട്ട് ചെയ്യാൻ അറിയത്തില്ല, വെപ്രാളം എല്ലാത്തിനും, തൊട്ടേനും പിടിച്ചേനും മുഴുവൻ തിരക്ക, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ. പിന്നെ രണ്ടാമത്തെ തന്നെ കുത്തിയിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വറി ചെയ്തിരുന്ന ആൾക്കാർ. പിന്നെ മലയാളികളുടെ സ്വഭാവമല്ലേ, ഈ എരിവുപ്പ് പുളി എല്ലാം കൂടെ കൂട്ടി ഉള്ള ഷാപ്പാടെല്ലാം കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം മുഴുവൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള നല്ലൊരു ശതമാനം ആൾക്കാർക്ക് എന്നാ ചെയ്യുന്നത്, ഇല്ലാത്ത അസുഖം മുഴുവൻ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും രോഗത്തിന് നല്ലൊരു ശതമാനം കാരണമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺവാണ്ടഡ് വറീസ്. ഇറ്റ് ഈസ് അൺവാണ്ടഡ് വറീസ്. സൈക്കോളജിസ്റ്റ് പറയുന്നത് ഓൾമോസ്റ്റ് 99% ഓഫ് ദ തിങ് ദാറ്റ് വി തിങ്ക് നെവർ ഹാപ്പൻസ്. 99% കാര്യങ്ങൾ നമ്മൾ നമ്മുടെ തലയിൽ കൂടെ ഓടിക്കുന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ എന്തുവാ ഇത്ര വലിയ ഭാരം എടുത്തുകൊണ്ട് ചിന്തിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ നിങ്ങൾ വിചാരപ്പെട്ടതിനാൽ ഒരു ഒരു മുഴം കൂടെ കൂട്ടാൻ പറ്റത്തില്ല, ഒരു ഒരു ദിവസം കൂടെ നിങ്ങളുടെ ജീവിതത്തോട് കൂട്ടാൻ സാധിക്കത്തില്ല. വറി ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ യുവർ പ്രോബ്ലം. പകരം എന്തുമാണ് ചെയ്യേണ്ടത്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ദൈവമേ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ദേ ആർ സപ്പോസ് ടു കം അറ്റ് 4:00 അല്ലേ, 4 മണിക്ക് തിരിച്ചു വരണം, 10 മിനിറ്റ് ലേറ്റ് ആയാലോ? 4 മണിക്ക് വരേണ്ട പിള്ളേർ 10 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി, അപ്പനും അമ്മയും വീട്ടിലെങ്ങനെ ഇരിക്കുന്നേ? നമ്മൾ അമ്മച്ചമാരുടെ ഭാഷ പറഞ്ഞാൽ തീ തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഏതാ ഈ വീട്ടിൽ 10 മിനിറ്റ് ലേറ്റ് ആയതേ ഉള്ളൂ, അയ്യോ പേടിച്ചെൻ്റെ ദയ്യമ്മേ എൻ്റെ കുഞ്ഞിന് എന്നാ പറ്റി, ആരെങ്കിലും ഷൂട്ട് ചെയ്തോ, വല്ല ആക്സിഡൻറ്റ് പറ്റി ചത്തുപോയോ, ഇനി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയോ? ചുരുക്കി പറഞ്ഞാൽ ഈ 10 മിനിറ്റ് പിള്ളേർ താമസിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെ തലയിൽ കൂടെ പോകുന്ന ചിന്ത എന്തെല്ലാമാണെന്ന് അറിയാവോ? അങ്ങനെ വേവലാതിപ്പെട്ടിരിക്കാൻ നേരത്തെ പിള്ളേർ പാട്ടും പാടിക്കൊണ്ട് ചാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഏതാ അപ്പനും അമ്മയും ആവശ്യമില്ലാത്തതിനെ കുറിച്ച് എല്ലാം വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക, പിള്ളേർ വളരെ ലൈഫ് വളരെ കൂളായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. പൗലോസ് പറയും സഹോദരന്മാർ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ബൈ വറിയിങ് യു കനോട്ട് ചേഞ്ച് യുവർ സിറ്റുവേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ആണെന്ന് പറഞ്ഞാലും നിരാശ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമല്ല, അതിന് പകരം എന്നാ ചെയ്യണം നോക്കിയാട്ട്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ടേക്ക് എവറിത്തിങ് ടു ദ ലോർഡ്, എല്ലാം ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോവാ. എന്ത് ചെയ്യണം? ആൻഡ് യു വിൽ സീ എ മിറക്കിൾ ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. പ്രത്യേകം പൗലോസ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, വിത്ത് താങ്ക്സ് ഗിവിങ്. എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. എന്തുവായി താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ, വെൻ യു പ്രസന്റ് യുവർ റിക്വസ്റ്റ് യു സേ താങ്ക് യു ലോർഡ്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുവാൻ പോകുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എന്തുവാണ്? എൻ്റെ ദൈവത്തോട് എനിക്ക് വിശ്വാസമുണ്ട്, അത്ഭുതങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ദൈവം ഇനിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാ. പ്രൈസ് ദ ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നാം ഏത് സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് താങ്ക് യു പറയാൻ നോക്കിക്കേ. എന്ത് സംഭവിക്കും? ദർ ഇസ് എ മിറക്കിൾ ഹാപ്പനിങ് ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഒരു അത്ഭുതം സംഭവിക്കുവാൻ ഇടയായിത്തീരും. എന്താണ്? കഴിഞ്ഞ വർഷം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇനിയും മറ്റൊരു അത്ഭുതം എനിക്ക് വേണ്ടി ചെയ്യുവാൻ മതിയായവനാണ്. ദ ലോർഡ് ഹു ഡിഡ് എ മിറക്കിൾ ഇൻ ദ ലാസ്റ്റ് ഇയർ ഈസ് ഏബിൾ ടു ഡു അനദർ മിറക്കിൾ ഫോർ മീ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി കാസ്റ്റ് ഓൾ യുവർ വറീസ് ഓൺ ജീസസ് ആൻഡ് ജസ്റ്റ് ബിലീവ് ഇൻ ഹിം ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഗോ ഫോർവേഡ്. ഞാൻ മുൻപോട്ട് പോകട്ടെ, അടുത്ത വാക്യം, എട്ടാമത്തെ വാക്യം വേഴ്സ് 8. സമൃദ്ധിയായ ജീവിതത്തിന് വേണ്ടി പൗലോസ് പറയുന്നു, ഒന്ന്, നിങ്ങൾ കർത്താവിനോടുകൂടെ സന്തോഷിക്കുവാൻ സമയം തിരഞ്ഞെടുക്കുക. രണ്ട്, സൗമ്യതയുള്ള ഒരു ജീവിതത്തിന് ഉടമസ്ഥരാകുക. മൂന്ന്, സകലത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിങ്ങളുടെ വറീസിനെ എല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കുക. നാലാമത് പൗലോസ് പറയുന്നത് എന്തുവാണ്? നല്ല കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. സ്റ്റാർട്ട് തിങ്കിങ് പോസിറ്റീവ്ലി. ഇഫ് യു ആർ ഏബിൾ ടു ഹാവ് ദ പോസിറ്റീവ് തോട്ട്സ്, നാച്ചുറലി യുവർ ലൈഫ് വിൽ ബി എ ബ്ലെസ്ഡ് ലൈഫ്. അതല്ല പൗലോസ് പറയുന്നത്? സഹോദരന്മാരെ, സത്യമായത്, ഘനമായത്, ദ തിങ്സ് വിച്ച് ആർ ക്രിയേറ്റീവ്, ഗുഡ് ആൻഡ് ബ്ലെസ്സിങ്, ആൻഡ് യു തിങ്ക് ഓഫ് ദോസ് തിങ്സ്. യു ഓൺലി തിങ്ക് ഓഫ് ദോസ് തിങ്സ്. നല്ല കാര്യങ്ങൾ മനസ്സിൽ കൂടെ വിട്ടുകഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? നമ്മുടെ ജീവിതം നന്മയായി തീരുവാൻ വേണ്ടി ഇടയായിത്തീരും. ഇഫ് വി സ്റ്റാർട്ട് തിങ്കിങ് നെഗറ്റീവ്ലി, നാച്ചുറലി എവറിത്തിങ് വിൽ ബി നെഗറ്റീവ്. രാവിലെ കാണുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ പറയും, നീ ഇന്ന് മുടിഞ്ഞു പോകാൻ. പിള്ളേരെ കാണുമ്പോൾ പറയും, എന്തിനാണോ നിന്നോ. പത്ത് പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അവസാനം ആ പരിവമാകും. എന്ത് ചെയ്യണം? പിള്ളേരെ കാണുമ്പോൾ പറയണം, കുഞ്ഞുങ്ങൾ നിങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞുങ്ങൾ വേറെ അവിടെ ഉണ്ട്. സച്ച് എ നൈസ് വണ്ടർഫുൾ ചിൽഡ്രൻ, യു ആർ യു ആർ എ പ്രൗഡ് ഫോർ ദ പാരൻസ്. പിള്ളേർക്ക് എന്നാ ചെയ്യും? ദി ആർ നോയിങ് ദർ ദി ആർ പ്രഷർ, ദി ആർ വണ്ടർ, ദി ആർ ദ ഗുഡ് ചിൽഡ്രൻ. ഭാര്യയെ കാണുമ്പോൾ പറയണം, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ എനിക്ക് സ്വന്തമായി കിട്ടണം, താങ്ക് യു ലോർഡ്. പത്ത് പ്രാവശ്യം ഭാര്യയോട് പറഞ്ഞു നോക്ക്, ഷീ വിൽ ബി എ വണ്ടർഫുൾ വൈഫ്. അച്ഛനെ കാണുമ്പോൾ പറയും, ഇത്രയും നല്ലൊരു അച്ഛനെ കർത്താവ് തന്നല്ലോ, വാട്ട് എ വണ്ടർഫുൾ മാൻ. When you see, when you start thinking, you think that my wife is good, my children, my family members, my parents, my relatives, nalladhu chindichu thodangiyal enna cheyyum? Naturally we will speak those things. Avasanam nammude jeevitham anugrahikkappedum. Adukondalle Paulos paran sagodharammare, satyamayathu ghanamayathu nanmayayathu gunam varunnathu nalla kaaryangal chindichu thodangaa avadeyanu jeevitham samardhamayi theerunnathu. ഞങ്ങൾ തിരുവല്ലായി താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു നെയ്ബർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആ നെയ്ബർ അപ്പുറത്തിപ്പുറത്ത് രണ്ട് വീട്ടുകാർ താമസിക്കുക. അതിൽ ഒരു നെയ്ബർ ഈ മറ്റേ വീട്ടുകാരൻ്റെ മുമ്പിൽ വന്ന് ഒരു ദിവസം രാവിലെ ആ ഗേറ്റിന് മുമ്പിൽ വന്ന് നിരത്തി അങ്ങ് തുപ്പി വെച്ചു. ഏതാ പുപ്പു പുപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗേറ്റിന് മുമ്പിൽ നിരത്തി അങ്ങ് തുപ്പി വെച്ചു. എന്നിട്ട് വയറ് നിറയും ചീത്തൻ വിളിച്ചു. ഈ ഒച്ചപ്പാടും വേളയെല്ലാം കഴിഞ്ഞാൽ വൈകിട്ട് ആ വീട്ടിലെ അച്ഛൻ, അച്ഛൻ എന്നായിരുന്നു രാവിലെ ഇത്രയും ഇവിടെ വലിയ പ്രശ്നം, നിങ്ങൾ എന്ത് പറഞ്ഞു ഇവിടെ ഭയങ്കര ഒച്ച വേള? അന്നേരം ആ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ എന്നാ പറയാനാ, ഞങ്ങൾ ഈ വീട്ടിലിരുന്ന് എന്നാ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അയലൊക്കെക്കാരൻ്റെ വിചാരം അയാളെക്കുറിച്ച് പറയുകയാണെന്ന്. ഏതാ ഈ വീട്ടിലെ അച്ഛൻ രാവിലെ പല്ല് കേൾക്കാൻ നേരത്തെ മലയാളികളുടെ സ്വഭാവമല്ലേ, ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് പറമ്പിൽ കൂടെ മുഴുവൻ നടന്ന് പല്ലും തേച്ച് പോകുന്നിടത്തെല്ലാം തുപ്പി വെക്കും. അന്നേരം അയലൊക്കെക്കാരൻ അവിടെ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുക. അന്നേരം അയാളുടെ വിചാരം അയാളെ നോക്കി അയാൾക്കിട്ട് തുപ്പുകയാണെന്നാ. ഇതാണ് അയാളുടെ മനസ്സിൽ കയറിയേക്കുന്നത്. ഇപ്പുറത്തെ വീട്ടുകാരൻ വൈകിട്ട് രാത്രി ആകുമ്പോൾ പിള്ളേരോട് പറയാടെ കയറി അകത്ത് പോടാ. ഏതാ രാത്രി ആയപ്പം പിള്ളേരോട് പറയാ അകത്ത് കയറിപ്പോൻ വേണ്ടി. അന്നേരം അയലൊക്കെ അവിടെ ഇരുന്ന് കേൾക്കുക. അന്നേരം അയാളുടെ വിചാരം അയാളോട് പറയുക, നീ കയറി അകത്ത് പോടാ. ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ എന്നാ പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഉടനെ അയലൊക്കെ വിചാരം അയാളെക്കുറിച്ച്, അയാളെ നോക്കി അവരെക്കുറിച്ച് സംസാരിക്കുക. ഇതേ മനസ്സിൽ കടന്നിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഒതുക്കണ്ട ഇതെല്ലാം കൂടെ. ഒരിക്കലും ഈ അരിശവെല്ലാം കൂടെ മൂത്ത് ഈ ഗേറ്റിന് മുമ്പിൽ വന്ന് നിരത്തി തുപ്പിയും വെച്ച് ഉള്ള ചീത്തയും പിടിച്ചിട്ട് പോയി. ഞാൻ ചോദിക്കുന്ന നിന്റെ വല്ല ആവശ്യമുണ്ടോ? വെൻ യു തിങ്ക് ദാറ്റ് അതേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട് യു ആർ ഡിസ്ട്രോയിങ് യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സഭയെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച്, കോവർക്കേഴ്സിനെ കുറിച്ച്, വെൻ വി ആർ ഏബിൾ ടു തിങ്ക് പോസിറ്റീവ്ലി, ദാറ്റ് ഈസ് എ ബിഗിനിങ് ഓഫ് അവർ ബ്ലെസ്സിങ്സ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് മുതൽ നമുക്ക് പറയാം, ദൈവമേ, ഐ വിൽ അലവ് ഓൺലി ദ പോസിറ്റീവ് തോട്ട്സ് ടു ഗോ ത്രൂ മൈ മൈൻഡ്. ഐ വിൽ നെവർ അലവ് ദ ഡെവിൾ ടു കൺട്രോൾ മൈ തോട്ട്സ് വിത്ത് എനി ഓഫ് ദ നെഗറ്റീവ് തോട്ട്സ്. ഐ വിൽ തിങ്ക് ദ തിങ്സ് വിച്ച് ആർ ഗുഡ് ആൻഡ് ബെറ്റർ ഫോർ മീ ആ സീസൺ, ദ ബെസ്റ്റ് തിങ്സ് ഫോർ മൈ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. അവസാനത്തെ വാക്യം നോക്കിയാട്ട്, ഒമ്പതാമത്തെ വാക്യം. പ്രൈസ് ദ ലോർഡ്. അവസാനമായിട്ട് പൗലോസ് പറഞ്ഞു നിർത്തിയാണ്, സഹോദരന്മാരെ, എന്നിൽ നിന്ന് കേട്ടത്, എന്നിൽ നിന്ന് കണ്ടത്, എന്നിൽ നിന്ന് പഠിച്ചത്, യു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. എന്തുമാണ് ദേവദാസൻ പറയുന്നത്? ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുക. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം, കുഞ്ഞുങ്ങളുടെ വളർച്ച, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളും ഈ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടതാകട്ടെ. ദ മോമെന്റ് വെൻ വി ഫോളോ ദ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ, വെൻ വി ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സീരിയസ്ലി ആൻഡ് വി ഫോളോ ഇൻ, അവർ ലൈഫ് വിൽ ബി എ ബ്ലെസ്ഡ് ലൈഫ്. ദൻ ദ ഗോഡ് ഓഫ് പീസ് വിൽ ബി വിത്ത് യു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും. യേശുദാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആഴത്തിൽ കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ അവനാണ് എൻ്റെ വചനങ്ങളെ കേട്ടത് ചെയ്യുന്നവൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതം ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട, ദൈവവചനത്തിൻ്റെ പ്രമാണം അനുസരിച്ചുള്ള ഒരു ജീവിതമാകട്ടെ. അവിടെയാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഇന്ന് പകൽക്കാലം കേട്ടതായ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ പറയട്ടെ, ക്രിസ്തീയ ജീവിതം കരഞ്ഞു തീർക്കുവാനുള്ള രണ്ട് കരച്ചിലുള്ള ജീവിതമല്ല ഇത്, ആനന്ദത്തിന്റെ സമയമാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. അത് കുടുംബത്തിലും സഭയിലും നമ്മുടെ പ്രവൃത്തി മേഖലയിലും എല്ലായിടത്തും ആനന്ദത്തിന്റെ സമയമാണ്. ഇത് വേവലാതിപ്പെട്ട് തീർക്കുവാൻ ഉള്ള ഒരു ജീവിതമല്ല. ഏത് സാഹചര്യത്തിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തീരുമാനിക്കുന്ന നമ്മളാണ്. നമ്മുടെ സന്തോഷം എടുത്തു കളയുവാൻ മറ്റാർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടല്ലേ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്ന് പറയുന്നത്, Rejoice in the Lord always, and again I say rejoice. പൗലോസ് ഓർപ്പിക്കുന്നത് പോലെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം തീർന്നതിന് ശേഷം എൻ്റെ യേശു തിരിച്ചു വരും, ആ യേശുവിൻ്റെ നിത്യതയെ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ ജീവിതം ജയകരമായി തീരുവാനിടയായി തീരും. ഈ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് സമൃദ്ധിയായ ജീവിതം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. പ്രത്യേകം ഈ അവസരം എനിക്ക് തന്ന പ്രിയ ദേവദാസനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് ഞാൻ എഴുതിയതായ ഒരു ബുക്കും നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ബൈബിൾ ഒത്തുവാക്യ സംഗ്രഹം, ബൈബിളിലെ മലയാളത്തിലെ ആദ്യത്തെ ഒരു കൺകോർഡൻസ് ആണ്. 3 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത് ദേവദാസന്മാർക്ക്, മലയാളം ഉപയോഗിക്കുന്ന ദേവദാസന്മാർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ബുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നപ്പോൾ ഒരു കോപ്പി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ കോപ്പി ദേവദാസന് കൊടുക്കുന്നു. നീ ശുശ്രൂഷ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ.